السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد. سهودر انجل سورة محمد تفسير عن نمر البرجور النذر. ഈ സൂറത്തിൽ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആയത്തിൻ്റെ തഫ്സീറാണ് നമ്മൾ അവസാനം വിശദീകരണം ആരംഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക വലിൽമുഅ്മിനീന വൽമുഅ്മിനാത് വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും. فعلم نيارينا أنه لا إله إلا الله، لا إله إلا الله إن نيارينا لا إله إلا الله يندن هذه الأرتم لا معبود بحق إلا الله، الله هو الذي أرادنا كرهنا ما تعلم الله إننا هذه نسيلا نبندنا قل پندد انمار پارنن تونڈ آن نبندنا قل اوڑ اد پارنن الماترن അത് ഉപകാരപ്പെടുകയുള്ളൂ. ആ നിബന്ധനകളെല്ലാം ഒരു രണ്ടു വരി കവിതയിൽ ചേർത്ത് പറയപ്പെട്ടിട്ടുണ്ട്. ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ, ഇൽമുൻ യഖീനുൻ വ ഇഖ്ലാസുൻ വ സിദ്ഖുക മഅ മഹബ്ബത്തിൻ വ ഇൻഖിയാദി ലഹാ വ സീദ ثامنها الكفران منك بما سوى الاله من الاوثان قد اولها. علم علم വേണം, അറിവ് വേണം. لا اله الا الله എന്ന കാര്യം ഒരാൾ അറിഞ്ഞു പറഞ്ഞതായിരിക്കണം, അറിയാതെ പറഞ്ഞതാവരുത്. لا اله الا الله എന്നതിന്റെ അർത്ഥം പലർക്കും ഇന്ന് അറിയില്ല. അവർ വിചാരിച്ചിട്ടുള്ളത് لا اله الا الله എന്നാൽ അല്ലാഹുവിനെ പുറമേ വേറൊരു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കരുത്. അങ്ങനെയാണോ? അല്ല, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന, സ്രഷ്ടാവ് അല്ലാഹു മാത്രമാണ് എന്ന് വിശ്വസിച്ചതുകൊണ്ട് മാത്രം പോരാ. ഇൽമുൻ യഖീനുൻ, യഖീൻ വേണം, ഉറച്ച വിശ്വാസം വേണം, സംശയമുണ്ടായിരിക്കാൻ പാടില്ല. അതുപോലെ ഇഖ്ലാസ് വേണം, ആത്മാർത്ഥമായിട്ടായിരിക്കണം അത് പറഞ്ഞത്. ആളുകളെ കാണിക്കാൻ വേണ്ടിയോ ദുനിയാവിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയോ ഒന്നും പറഞ്ഞതായിരിക്കാൻ പാടില്ല. അതുപോലെ സിദ്ഖ് വേണം, സത്യസന്ധമായിട്ടായിരിക്കണം അത് പറഞ്ഞത്, കളവ് പറഞ്ഞതായിരിക്കാൻ പാടില്ല. അതുപോലെ ഇൻഖിയാദ് വേണം. ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അത് നടപ്പിലാക്കണം, അതിനെ അവഗണിക്കാൻ പാടില്ല, അത് ഒഴിവാക്കാൻ പാടില്ല. അതുപോലെ കബൂൽ ഉണ്ടായിരിക്കണം, അത് സ്വീകരിക്കണം, അതിനെ തള്ളിക്കളഞ്ഞുകൂടാ, അതിനെ തള്ളിക്കളഞ്ഞുകൂടാ, എതിർക്കാൻ പാടില്ല. അടുത്തത് വസീദ സാമിനുഹ അൽ ഖുഫ്റാനു മിൻക ബിമാ സിവൽ ഇലാഹി മിനൽ ഔസാനി ഖദ് ഉല്ലിഹ. അല്ലാഹുവിനു പുറമേ ആരാധിക്കപ്പെടുന്ന ഏതെല്ലാം ഇലാഹുകളുണ്ടോ അതിനെല്ലാം നിഷേധിക്കണം, അതിനെല്ലാം തള്ളിപ്പറഞ്ഞവൻ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനാകൂ. വമ യക്ഫുർ ബിത്താഗൂതി وَيُؤْمِنْ بِاللَّهِ فَقَدِ اسْتَمْسَكَ بِالْعُرْوَةِ الْوُثْقَى لَا انْفِصَامَ لَهَا وَاللَّهُ سَمِيعٌ عَلِيمٌ. ആരാണോ താഗൂത്തുകളെ നിഷേധിച്ചത്, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവരെ നിഷേധിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്തത്, അവൻ ബലവത്തായ ഒരു കയറിലാണ് പിടിച്ചിട്ടുള്ളത്, അത് മുറിഞ്ഞു പോവുകയില്ല. അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അപ്പോൾ ഈ നിബന്ധനകളെല്ലാം പാലിക്കപ്പെട്ടാൽ മാത്രമേ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതുകൊണ്ട് അവന് പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടുള്ള പ്രയോജനം? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല അൽ ജന്ന. ആരുടെങ്കിലും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിരുന്നാൽ അവൻ സ്വർഗത്തിനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ താല്പര്യം അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, മൻ മാത لا يشرك بالله شيئا دخل الجنه ومن مات يشرك بالله شيئا ദഖലന്നാർ, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കാത്തവനായി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർക്കുന്നവനായി മരിച്ചാൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖണ്ഡിതമായ വാക്കാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് അക്കാര്യം പഠിക്കേണ്ടതുണ്ട്. തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണം, ശിർക്കിനെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. ശിർക്ക് എന്താണെന്നറിയണം. ശിർക്ക് ജാഹിലിയത്തിലെ മുശ്രിക്കുകൾക്ക് സംഭവിച്ച ശിർക്ക് എന്താണെന്ന് നമ്മൾ പഠിക്കണം. അതിൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്ന്, മക്കയിലെ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കൗമിലേക്കാണോ നിയോഗിക്കപ്പെട്ടത്, അവർ അള്ളാഹുവാണ് സ്രഷ്ടാവും നിയന്താവും റിസ്ക് നൽകുന്നവനും എന്നൊക്കെ വിശ്വസിച്ചിരുന്നു. قل من يرزقكم من السماء والأرض أم يملك السمع والأبصار ومن يخرج الحي من الميت ويخرج الميت من الحي ومن يدبر الأمر فسيقولون الله فقل أفلا تتقون فذلكم الله ربكم الحق فماذا بعد الحق إلا الضلال فأنى تصرفون الله برين قل جودك نبيه من يرزقكم عارنا نقل كرزقنا لقلنا دعا ഉപജീവനം നൽകുന്നത്, മിനസ്സമാഇ വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിൽ നിന്നും. ഖുൽ മയ്യ റസുഖുക്കും മിനസ്സമാഇ വൽ അർദ് അമ്മയ്യ യംലിക്കു സംഅ വൽ അബ്സാർ, ആരാണ് കാഴ്ചയും കേൾവികളുമെല്ലാം ഉടമപ്പെടുത്തുന്നത്, കേൾവിയും കാഴ്ചകളുമെല്ലാം ആരുടെ ഉടമസ്ഥതയിലാണ്. വമയുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത് വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്, ആരാണ് ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തു കൊണ്ടുവരുന്നത്, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തു കൊണ്ടുവരുന്നത്. ഓമയുദബ്ബിറുൽ അംർ, ആരാണ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് നബിയെ അവരോട് ചോദിക്കുക. ഫസയഖൂലൂനല്ലാഹ്, അവർ പറയും അല്ലാഹുവാണെന്ന്. ഫഖുൽ അഫലാ തത്തഖൂൻ, എന്നിട്ട് എന്താണ് നിങ്ങൾ സൂക്ഷിക്കാത്തത്, അവനിൽ നിങ്ങൾ പങ്കുചേർക്കുന്നത് എന്തുകൊണ്ട്. ഫദാലിക്കും അല്ലാഹു റബ്ബുക്കുമുൽ ഹഖ്, അവനാണ് നിങ്ങളുടെ യഥാർത്ഥ ഇലാഹായ ഹഖായ നിങ്ങളുടെ റബ്ബായ അല്ലാഹു. ഫമാദ ബഅദൽ ഹഖ് ഇല്ല ദലാൽ, ഹഖ് കഴിഞ്ഞാൽ പിന്നെ ദലാൽ അല്ലാതെ വഴികേടല്ലാതെ പിന്നെ എന്താണുള്ളത്, എങ്ങനെയാണ് നിങ്ങൾ തെറ്റിപ്പോകുന്നത്. അപ്പോൾ അവർ അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന് വിശ്വസിച്ചിരുന്നു, നിയന്താവ് എന്ന് വിശ്വസിച്ചിരുന്നു, റിസ്ക് നൽകുന്നവൻ എന്ന് വിശ്വസിച്ചിരുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം അവർ അവരുടെ ഇലാഹുകളെ വിളിച്ചു തേടിയിരുന്നത് അള്ളാഹുവിനെ കടുപ്പിക്കാൻ വേണ്ടിയും അള്ളാഹുവിനോട് അവരുടെ കാര്യം ശുപാർശ ചെയ്യാൻ വേണ്ടിയുമായിരുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്ന്, അള്ളാഹുവിനെ കടുപ്പിക്കാൻ. എന്താണ് അതിനുള്ള തെളിവ്? സൂറത്തു സുമറിലെ മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, മാ നഅബ്ദുഹും ഇല്ലാ ലിയുഖരിബൂന ഇല്ലാഹി സുൽഫ, അവർ പറഞ്ഞു ഞങ്ങൾ ഇവരെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. എന്താണ് ശഫാഅത്തിന് ശുപാർശക്ക് വേണ്ടിയായിരുന്നു അവർ ഇലാഹുകളെ വിളിച്ചു തേടിയത് എന്നുള്ള തെളിവ്? അത് അള്ളാഹു പറയുന്നു, പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു. എന്താണ്? വയഅബ്ദൂന മിൻ ദൂനില്ലാഹ് മാ ലാ യദുറുഹും വലാ യൻഫഉഹും വയഖൂലൂന ഹാഉലാഇ ശുഫഅഉന ഇൻദല്ലാഹ്, അള്ളാഹുവിനെ പുറമെ ഉപകാരോപദ്രവങ്ങൾ ചെയ്യാൻ സാധിക്കാത്തവരെ അവർ ആരാധിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നു ഇവർ അള്ളാഹുവിങ്കൽ ഞങ്ങളുടെ ശുപാർശക്കാരാണ്. ശുപാർശ രണ്ട് തരമുണ്ട്. ഒന്ന്, അള്ളാഹു അംഗീകരിച്ച ഉണ്ടെന്ന് പറഞ്ഞ ശുപാർശ. രണ്ട്, അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ നിഷേധിച്ച ശുപാർശ. മുശ്രിക്കുകൾ പറയുന്ന ഈ ശുപാർശയാണ് ഞങ്ങൾ ഇവരോട് പറയും, ഇവർ അള്ളാഹിനോട് പറയും, ആ ശുപാർശയാണ് അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞത്. എന്നാൽ ഉണ്ട് എന്ന് അള്ളാഹു സ്ഥാപിച്ച ശുപാർശ ഏതാണ്? അത് ഖിയാമത്ത് നാളിൽ അള്ളാഹു അനുവദിച്ച അവന്റെ നബിമാർ, മലക്കുകൾ, സാലിഹുകൾ, ഇവരൊക്കെ അള്ളാഹു തൃപ്തിപ്പെടുന്നവർക്ക് വേണ്ടി, അള്ളാഹു അനുവാദം നൽകിയവർക്ക് വേണ്ടി അള്ളാഹിനോട് ശുപാർശ പറയും. വിചാരണയ്ക്ക് എടുക്കാൻ വേണ്ടി ശുപാർശയുണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി ശുപാർശയുണ്ട്, നരകത്തിൽ അകപ്പെട്ടവർക്ക് വേണ്ടി, അഥവാ ശിർക്കോ കുഫ്രോ ചെയ്തിട്ടല്ല, മറ്റുള്ള പാപങ്ങളുടെ പേരിൽ നരകത്തിൽ അകപ്പെട്ടു പോവുകയും എന്നിട്ട് അവരെ സ്വർഗത്തിലാക്കാൻ വേണ്ടി ശുപാർശയുണ്ട്. ഇതെല്ലാം നബിമാർ വിചാരണക്കെടുക്കാൻ വേണ്ടിയുള്ള ശുപാർശ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ചെയ്യുക. സ്വർഗത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ പ്രകാരമാണ് സ്വർഗം തുറക്കപ്പെടുക. നരകവാസികൾക്ക് വേണ്ടി അവരെ സ്വർഗത്തിലാക്കാൻ അള്ളാഹുവിന്റെ നബിമാർ, സാലിഹുകൾ, മലക്കുകൾ ഇവരൊക്കെ ശുപാർശ നടത്തും. അള്ളാഹു ശുപാർശ ചെയ്യുന്നവരെയും ആർക്ക് വേണ്ടിയാണോ ശുപാർശ ചെയ്യപ്പെടുന്നത് അവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ടാകണം. പിന്നെന്തിനാ ശുപാർശ? പിന്നെന്തിനാണ് ശുപാർശ എന്ന് ചോദിച്ചാൽ, ശുപാർശ ചെയ്യുന്ന ആൾക്ക് അള്ളാഹു ഖിയാമത്ത് നാളിൽ നൽകുന്ന ഒരു ആദരവാണിത്. ആരും സംസാരിക്കാൻ ധൈര്യപ്പെടാത്ത ഖിയാമത്ത് നാളിൽ അള്ളാഹു അവർക്ക് സംസാരിക്കാനുള്ള ധൈര്യവും അനുവാദവും നൽകുന്നു. അതവർക്കുള്ള ആദരവാണ് ഖിയാമത്ത് നാളിൽ അവർക്ക് അള്ളാഹു നൽകുന്ന സ്ഥാനമാണ്. പറഞ്ഞു വന്നത് രണ്ടാമത്തെ കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുശ്രിക്കുകൾ അവരുടെ ഇലാഹുകളെ വിളിച്ചു തേടിയത് അള്ളാഹുവിലെ കടുപ്പിക്കാനും അള്ളാഹുവിനോട് ശുപാർശ തേടാനും വേണ്ടിയാണ്. മൂന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മുശ്രിക്കുകൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ജീവിച്ച മുശ്രിക്കുകൾ, അവർ ഇബാദത്ത് ചെയ്തത് വെറും കല്ലിനെയും മരത്തിനെയുമല്ല. കല്ലിനെയും മരത്തിനെ ആരാധിച്ചിരുന്നു, നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്നു, കല്ലിനെയും മരത്തിനെയും ആരാധിച്ചിരുന്നു, നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്നു, മലക്കുകളെ ആരാധിച്ചിരുന്നു, നബിമാരെ ആരാധിച്ചിരുന്നു, സാലിഹുകളായ നല്ലവരായ മനുഷ്യരെ ആരാധിച്ചിരുന്നു. ഇതെല്ലാം പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. ലാത്തയും ഉസ്സയും അവരുടെ ബിംബങ്ങളുടെ പേരാണ്. വദ് സുവാഇ യഗൂസ് യഊഖ് നസർ, മുമ്പ് ജീവിച്ച സാലിഹുകളായ ആളുകളുടെ പേരാണ്. ഈസാ നബിയെയും ഈസാ നബിയുടെ ഉമ്മയെയും ജനങ്ങൾ വിളിച്ചു തേടിയിട്ടുണ്ട്. അവർക്ക് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മറുപടി പറഞ്ഞിട്ടുണ്ട്. നക്ഷത്രങ്ങൾ ഇബാദത്ത് ചെയ്യുന്നവരോട് ഇബ്രാഹിം നബി സംസാരിച്ചത് ഖുർആനിലുണ്ട്. ലാ തസ്ജുദു ലിശംസി വലാ ലിൽ ഖമർ, സൂര്യനോ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദു ലില്ലാഹില്ലദി ഖലഖഹുന്ന ഇൻ കുന്തും ഇയാഹു തഅബ്ദൂൻ, മറിച്ച് അവയെ പടച്ച അള്ളാഹുവിനെ നിങ്ങൾ സുജൂദ് ചെയ്യുക, അവനെ മാത്രമാണ് നിങ്ങൾ ആരാധിക്കുന്നതെങ്കിൽ. നോക്കൂ, അപ്പൊ മുശ്രിക്കുകൾ ഇബാദത്ത് ചെയ്തത്, ആരാധിച്ചത്, വിളിച്ചു തേടിയത്, പ്രാർത്ഥിച്ചത് കല്ലിനോടും മരത്തിനോടും മാത്രമല്ല, കല്ലിനോടും മരത്തിനോടും തേടിയിരുന്നു, നബിമാരോട് തേടിയിരുന്നു, മലക്കുകളോട് തേടിയിരുന്നു, സാലിഹുകളോട് തേടിയിരുന്നു, നക്ഷത്രങ്ങളോട് തേടിയിരുന്നു. ഇതാണ് മൂന്നാമത്തെ കാര്യം. സഹോദരങ്ങളെ, ഈ മൂന്ന് കാര്യങ്ങൾ ഇന്ന് ശിർക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ ഒരിക്കലും അവർക്ക് ജനങ്ങളോട് പറയുന്നത് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. കാരണം അവരുടെ കല്ല് വിളിച്ചെത്താകുന്ന കാര്യമാണ് ഈ മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. എന്താണത്? ഒന്ന്, മക്കയിലെ മുശ്രിക്കുകൾ, ഖുർആൻ ആർക്കെതിരിലാണോ അള്ളാഹു ഖുർആൻ ആയത്തുകൾ പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരോടാണോ ഇസ്ലാമിനെ കുറിച്ച് സംസാരിച്ചത്, നബിയോട് ആരാണോ യുദ്ധം ചെയ്തത്, ആ മുശ്രിക്കുകൾ അവരാരായിരുന്നു? അള്ളാഹുവാണ് സ്രഷ്ടാവ് എന്ന് വിശ്വസിച്ചവരായിരുന്നു, അള്ളാഹുവാണ് നിയന്താവ് എന്ന് വിശ്വസിച്ചവരായിരുന്നു. അള്ളാഹു എല്ലാത്തരോട് തേടിയത് അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനും അള്ളാഹുനോട് ശുപാർശ പറയാനും വേണ്ടിയാണ്. മൂന്നാമത്തെ കാര്യം, അവർ ഇബാദത്ത് ചെയ്തത് വെറും കല്ലിനെയും മരത്തിനെയും മാത്രമല്ല, സാലിഹികളും നബിമാരൊക്കെ അവരുണ്ടായിരുന്നു. ഇത് നമ്മൾ പഠിച്ചാൽ നമുക്ക് തിരിയും എന്താണ് ശിർക്ക് എന്ന്, എന്താണ് ശിർക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതിനെതിരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാലാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഇക്കാലത്തെ ശിർക്ക് ചെയ്യുന്നവരും പണ്ട് കാലത്തെ മുശ്രിക്കുകളും തമ്മിലുള്ള സാദൃശ്യം നമുക്ക് മനസ്സിലായി ഈ മൂന്ന് കാര്യങ്ങളിലൂടെ. നാലാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മൂന്ന് കാര്യം കേട്ടാൽ നിങ്ങൾ വിചാരിക്കരുത് പഴയ കാലത്തെ ശിർക്ക് മാത്രമേ ഇക്കാലത്തുള്ളൂ എന്ന്. അല്ല, ഇക്കാലത്തെ ചില ശിർക്കിന്റെ ആളുകൾ പഴയ കാലക്കാരെ കടത്തിവിട്ടിട്ടുണ്ട്. അതാണ് നാലാമത്തെ കാര്യം. അതെന്താണ്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഫഇദാ റക്കിബു ഫിൽ ഫുൽകി ദഅവു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവർ കപ്പലിൽ കയറിയാൽ അള്ളാഹുവിന് മാത്രം എല്ലാ വണക്കവും താഴ്മയും അള്ളാഹുവിന് മാത്രമാക്കി റബ്ബിനെ മാത്രം വിളിക്കും. ശിദ്ദത്തിൽ കടുത്ത പ്രയാസം വന്നാൽ അള്ളാഹിനെ വിളിക്കും, അള്ളാഹിനെ മാത്രം വിളിക്കും, ബാക്കിയുള്ള ഒക്കെ ഒഴിവാക്കും. വല്ലമൻ തദഊന ഇല്ലാ ഇയാ, കപ്പലിൽ നിങ്ങൾ കടലിലെ കോളിളക്കത്തിൽ പെട്ടാൽ നിങ്ങൾ വിളിച്ചവട് തേടുന്നവരൊക്കെ പോയി, അവരാരെയും കാണാനില്ല. എന്നാൽ അവർ ഫലമ്മനജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രിക്കൂൻ, അള്ളാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ അതാ അവർ അള്ളാഹുവിൽ പങ്കുചേർക്കുന്നു. സുഖവും സന്തോഷവും വരുമ്പോ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന സ്വഭാവമായിരുന്നു പഴയകാല മുശ്രിക്കുകൾക്ക്. എന്നാൽ ഇക്കാലത്തെ ചില ശിർക്കിന്റെ ആളുകളുടെ സ്വഭാവം എന്താണ്? റഹായിലും ശിദ്ദത്തിലും അള്ളാഹിന് പങ്കുചേർക്കും. സുഖമുള്ള സമയത്താകട്ടെ പ്രയാസമുള്ള സമയത്താകട്ടെ അള്ളാഹുവിൽ പങ്കുചേർക്കും. അല്ല, ചില സമയത്ത് പ്രയാസം വരുമ്പോ അവർ കൂടുതലായി ശിർക്ക് ചെയ്യുന്നത് കാണാം. അതിനെമ്പാടും തെളിവുകളുണ്ട്, വെറുതെ ആരോപിക്കുന്നതല്ല ഇത്. നമ്മുടെ നാട്ടിൽ മലയാള ഭൂമിയിൽ പോലും ഇതിന് തെളിവ് കാണാം. പച്ചമലയാളത്തിൽ ഈ ആളുകൾ എഴുതി വച്ചിട്ടുണ്ട് മമ്പറം തങ്ങളുടെ കറാമത്ത് കഥകളിലൊന്നായി. എന്താണ്, പണ്ട് ഒരിക്കൽ മമ്പറത്തെ തങ്ങൾ പറഞ്ഞു അത്രേ, ഒരു പന്തം കത്തിച്ച് മുകളിൽ ഒരു മരത്തിന്റെ മുകളിൽ കത്തിച്ചു വെക്കാൻ. ഇപ്പൊ ജനങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ എന്തിനാണ് മൂപ്പരിപ്പ ഇത് പറയുന്നത്. പക്ഷെ തങ്ങൾ പറഞ്ഞതല്ലേ, ചെയ്യാതെ നിർത്തിയില്ലല്ലോ, കത്തിച്ചു വെച്ചു. പിന്നെ അതാ ഒരു കൂട്ടം ആളുകൾ അവിടത്തേക്ക് വരുന്നു, ആ നാട്ടിലേക്ക് വരുന്നു. അവരെ നാട്ടുകാർക്ക് പരിചയമില്ല, വേറെ നാട്ടിൽ നിന്ന് വന്നതാണ്. ചോദിച്ചപ്പോ എന്താ കഥ, അവർ പറഞ്ഞു ഞങ്ങൾ കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ കപ്പൽ കാച്ചിലും കോളിലും പെട്ടു. ദിശയറിയാതെ നമ്മൾ കപ്പലിൽ ഇങ്ങനെ ഉഴലുകയാണ്. ഏത് ഭാഗത്തേക്ക് കപ്പൽ തിരിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകാതായി. ആ സമയത്ത് നമ്മൾ നീട്ടി വിളിച്ചു മമ്പറത്തെ തങ്ങളെ. അപ്പോ അല്പം കഴിഞ്ഞപ്പോൾ അതാ കാണുന്നു ദൂരെ ഒരു വെളിച്ചം. ആ വെളിച്ചമുള്ള ഭാഗത്തേക്ക് കപ്പൽ ഞങ്ങൾ തിരിച്ചു, ഞങ്ങൾ രക്ഷപ്പെട്ടു. അപ്പൊ അതാണ് നേരത്തെ പന്തം കൊളുത്തി വെക്കാൻ പറഞ്ഞതിന്റെ പിന്നിലെ രഹസ്യം. ഇദാ ളഹറ സബബ് ബതല അൽഅജബ്, അറബിയിൽ ഒരു ചൊല്ലുണ്ട്, കാരണം വ്യക്തമായാൽ പിന്നെ അത്ഭുതമില്ലാതായി. ഇദാ ളഹറ സബബ് ബതല അൽഅജബ്, സബബ് വെളിവായാൽ അജബില്ലാതായി എന്ന് പറഞ്ഞതുപോലെ മനസ്സിലായി എന്തിനാണ് തങ്ങൾ പറഞ്ഞത് എന്ന്. നോക്ക്, കടലിൽ കാറ്റിലും കോളിലും പെട്ടാൽ അബൂജഹൽ അള്ളാഹനെ മാത്രം വിളിക്കുന്നതാണ് അള്ളാഹു ഖുർആനിൽ പറഞ്ഞത്. എന്നാൽ ഈ ആളുകൾ പഠിപ്പിക്കാൻ ആരെ വിളിക്കാൻ, അമ്പർത്തം തങ്ങളെ വിളിക്കാൻ. ഏത് പ്രയാസത്തിലും വിളിച്ചോ, ഔസല്ല അലമിനെ വിളിച്ചോ എന്ന് ആഹ്വാനം ചെയ്യുന്ന മുസ്ലിയാക്കന്മാരുണ്ട് സഹോദരങ്ങളെ. ഇതാണ് നാലാമത്തെ കാര്യം. പല ആളുകളും പഴയകാല മുശ്രിക്കുകളെ കടത്തിവിട്ടിരിക്കുന്നു. വേറൊരു കാര്യം കൂടി അതിന്റെ കൂടെ ചേർക്കാനുണ്ട്. എന്താണത്? പഴയകാലത്തെ മുശ്രിക്കുകളിൽ പലരും ഇബാദത്ത് ചെയ്തത് ആരൊക്കെയാണ്? നബിമാരെ, സാലിഹുകളെ, അവരെക്കാരാണ്, നല്ല ആളുകളാണ്. പിന്നെയോ കല്ലും മരവും. കല്ലും മരം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു കുറ്റവും തെറ്റുമില്ലല്ലോ, അതിന് തക്ലീഫില്ല, അതിനുള്ള നന്മ തിന്മയൊന്നും ഏൽപ്പിച്ചിട്ടില്ല, അതിനള്ളാന്റെ അടുക്ക് യാതൊരു കുറ്റവുമില്ല, അത് വെറും കല്ലും മരവുമാണ്. ഇങ്ങനെയുള്ളവരായിരുന്നു പഴയകാല മുശ്രിക്കുകൾ ഇബാദത്ത് ചെയ്തത്. ഒന്നുകിൽ അള്ളാഹുവിൽ സ്ഥാനമുള്ള നബിമാരെയും മലക്കുകളൊക്കെ, അവരെ ഇബാദത്ത് ചെയ്താലും അത് ശിർക്കാണ്, നരകത്തിൽ ശാശ്വതമാകുന്ന തെറ്റാണ്. പക്ഷേ അവർ പങ്കുചേർത്തവർക്ക് കുറച്ച് നിലവാരമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ജമാദാത്ത്, ജീവനില്ലാത്ത കല്ലും മരവും. എന്നാൽ ഇക്കാലത്തെ മുശ്രിക്കുകളിൽ പലരും ഇബാദത്ത് ചെയ്യുന്നത് ജനങ്ങളിൽ ഏറ്റവും വൃത്തിയായ ആളുകളെ, അങ്ങേയറ്റം മോശക്കാർ. അവരെ കഥകളിലുള്ളത് ഒരിക്കലും ഒരാളുടെ മുന്നിൽ പറയാൻ പറ്റാത്ത മോശമായ കഥകൾ. ഇവരി പറയുന്ന പല അള്ളാഹുവിന്റെ വലികളാണെന്ന് പരിചയപ്പെടുത്തുന്ന ആളുകളെ പറ്റി ഇവർ തന്നെ പറഞ്ഞ് അവർ നിസ്കരിക്കാറില്ല. അവരിൽ പലരുടെയും ഇതുപോലുള്ള നേതാക്കന്മാരുടെ അരികിൽ ചെന്നാൽ അവർ വൃത്തികെട്ട വാക്കുകൾ പറയുന്നത് കാണാം. അരികിൽ അന്യരായ സ്ത്രീകൾ ഇരിക്കുന്നത് കാണാം. രണ്ടു പെണ്ണപ്പുറം ഇപ്പുറം ഇരിക്കുന്നു. അപ്പൊ ചെന്ന ശിഷ്യൻ അത്ഭുതപ്പെട്ടു, എന്താണ്? അപ്പൊ പറഞ്ഞു, അത് ഒന്ന് ദുനിയാവ്, ഒന്ന് ആഖിറത്തു. കൂടുതൽ ഭംഗിയുള്ള ദുനിയാവിനെ കണ്ട് നീ വഞ്ചിതനാകരുത്. എന്താണ് വ്യാഖ്യാനം ഒന്ന് നോക്കി. ഠറഫിസ്കിന്റെ വൃത്തികെട്ട അള്ളാഹുവിൽ യാതൊരു സ്ഥാനവുമില്ലാത്ത മോശക്കാരായ തിന്മകളുടെ വക്താക്കളായ ആളുകളെ പൂജിക്കുക, ഇബാദത്ത് ചെയ്യുക എന്ന അവസ്ഥ എത്ര പരിതാപകരമാണെന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ എന്ത് തിന്മ ചെയ്യുന്നത് കണ്ടാലും അതും അവരുടെ ശ്രേഷ്ഠതയുടെ ഭാഗമായി കാണുക. സാധാരണക്കാരൊരുത്തിന്റെ അടുത്താണ് ഇങ്ങനത്തെ തോന്നിവാസം കണ്ടതെങ്കിലോ, അതല്ല, ഇത് എത്ര തോന്നിവാസമാണ് കാണുന്നത് അത്ര അയാൾക്ക് ദർജയുണ്ടെന്നാണ്. അതാണ് സൂഫികളുടെ ദീൻ, തലതിരിന്റെ ദീൻ. അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ശിർക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് പറയുമ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത്, നമ്മുടെ നാട്ടിലുള്ള ഒരു വിഭാഗത്തൊന്നാകെ നമ്മൾ മുശ്രിക്കാക്കി ഇസ്ലാം എന്ന് പുറത്താക്കിയെന്ന് അല്ല. ഈ വിശ്വാസവും അമലും ആർക്കാണ് അവരുടെ കൂട്ടത്തിലുള്ളത്? അവർക്കാണ് ഇത് ബാധകം, അല്ലാത്തവർക്ക് ബാധകമല്ല. ബസ്, വർഷം കഴിഞ്ഞു. അതല്ലാതെ ഒരു കൂട്ടർ അവർ സുന്നി എന്നറിയപ്പെടുന്നു ആ പേരിൽ അറിയപ്പെടുന്ന ആളുകളെ ഒന്നാകെ നമ്മൾ ഇസ്ലാമിന് പുറത്താക്കി മുശ്രിക്കുകളാക്കി എന്നല്ല, ഒരിക്കലും നമ്മളങ്ങനെ ചെയ്യുകയില്ല. മറിച്ച് അതിൽ ആർക്കാണോ ഈ തരത്തിലുള്ള വിശ്വാസമുള്ളത്, ആരാണോ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നത്, അവർക്ക് ഈ ആയത്തുകളും ഹദീസുകളും ബാധകം തന്നെ, അതിൽ സംശയമൊന്നുമില്ല. അങ്ങനെയുള്ളവർക്ക് ബാധകമാണ്, അങ്ങനെയുള്ളവർ ആ പേരിൽ അറിയപ്പെടുന്നവരിലുണ്ട്, അതിൽ സംശയമില്ല. അങ്ങനെയുള്ളവർ ആ കൂട്ടത്തിലുണ്ട്, ആ കൂട്ടത്തിലുണ്ട്, ആ കൂട്ടരിലുണ്ട്, അവനെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ അല്ലാത്തവർ, അവർ രക്ഷപ്പെട്ടു, അവർ രക്ഷപ്പെട്ടിരിക്കുന്നു, അവർ നമ്മുടെ സഹോദരങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. അതല്ലാത്ത ബിദഅത്തുകളോ മറ്റുമല്ല പാളിച്ചകളോ ഉണ്ടെങ്കിലും ശരി, അവർ മുസ്ലിമീങ്ങളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. അല്ലാതെ ഈ തരത്തിലുള്ള വിശ്വാസം പേറുന്നവർ ആ കൂട്ടത്തിലുണ്ട്, അതിൽ സംശയമില്ല. അവർക്ക് ഈ ആയത്തുകളും ഹദീസുകളും ബാധകം തന്നെയാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ മുസ്ലിം ഉമ്മത്തിനെ അറിയാതെ ഇതുപോലുള്ള കാര്യങ്ങളിൽ പെട്ടുപോയിട്ടുള്ള തെളിവ് മനസ്സിലാക്കാത്ത ആളുകൾ, സാധുക്കൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് ഹിദായത്ത് നൽകുകയും അതുപോലെ പിഴവിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരിൽ നിന്ന് ഈ ഉമ്മത്തിനെ അല്ലാഹു കാത്തിരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, നമ്മൾ മനസ്സിലാക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പഠിക്കാനുള്ള മാർഗങ്ങൾ, അത് കഴിഞ്ഞ ദർസിൽ നമ്മൾ വിശദീകരിച്ചിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാനുള്ള മാർഗങ്ങൾ. ഇന്ന് ശിർക്ക് മനസ്സിലാക്കാനുള്ള നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചുരുക്കി വിവരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ വകയായി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല ഈ കാര്യങ്ങൾ, മറിച്ച് അല്ലാഹുവിന്റെ ഖുർആനിൽ ഉള്ളതാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലുള്ളതാണ്. ഏത് ബുദ്ധിയുള്ള ആൾക്കും വളരെ ലളിതമായി ചിന്തിച്ചാൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യം മാത്രമാണിത്. ഇത് ഒരു കെട്ടിക്കൊടുക്കുള്ള കാര്യമല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ വളരെ ലളിതമായ സത്യമാണ്, ആർക്കും മനസ്സിലാകുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അതിന് വലിയ വിദ്യാഭ്യാസം വേണമെന്നില്ല, അതിന് ഒരാൾ അറബി ഭാഷ പഠിക്കണമെന്ന് പോലുമില്ല, മറിച്ച് അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ലളിതമായി മനസ്സിലാകുന്ന കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ലളിതമായ സത്യമാണ്, എന്നാൽ ഏറ്റവും മഹത്തരമായ സത്യമാണ്. സ്വർഗത്തിന്റെ താക്കോലതാണ്, എല്ലാ വിജയങ്ങളുടെയും മാനദണ്ഡം അതാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്ന്. അത് നിനക്ക് കിട്ടിയോ, വലിയ ഭാഗ്യമാണ് നിനക്ക് കിട്ടിയിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ പാപമോചനവും സ്വർഗവും വാഗ്ദാനം ചെയ്തിട്ടുള്ള ആശയത്തിലാണ് നീ ഉള്ളത്. നീ അല്ലാഹുവിനെ മാത്രം വിളിച്ചു തേടുന്നവനാണെങ്കിൽ സുബ്ഹാനല്ലാഹ്. ആ മഹത്വം സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കുകയും അല്ലാഹുവിന് ശുക്ർ ചെയ്യുകയും വേണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആശയത്തിൽ ജീവിക്കാനും അതിനായി മരിക്കാനും അത് അവസാനത്തെ കലിമത്തായി ഉച്ചരിച്ചു മരിക്കാനും റബ്ബ് നമുക്ക് ഏവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ആമീൻ. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് വസ്തഗ്ഫിർ ലിദംബിക്, എന്നിട്ട് അല്ലാഹു പറയുന്നു നീ നിന്റെ പാപങ്ങൾക്ക് അല്ലാഹുവിനോട് പാപമോചനം തേടുക. വസ്തഗ്ഫിർ ലിദംബിക്, നീ നിന്റെ പാപങ്ങൾക്ക് അല്ലാഹുവിനോട് പാപമോചനം തേടുക. വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനുകളായ പുരുഷന്മാർക്കും മുഅ്മിനുകളായ സ്ത്രീകൾക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമേ, അതുപോലെ അല്ലാഹുവിന്റെ നബിമാരെ അല്ലാഹു പാപങ്ങളിൽ നിന്ന് കാത്തുരക്ഷിച്ചിരിക്കുന്നു. അവർക്ക് പാപങ്ങളിൽ നിന്ന് ഇസ്മത്തുണ്ട്, സംരക്ഷണമുണ്ട്. എന്നാൽ മാനുഷികമായ ചില്ലറ അബദ്ധങ്ങൾ അവർക്ക് സംഭവിച്ചേക്കാം, പക്ഷെ അത് സംഭവിച്ചാൽ അല്ലാഹു ഉടനെ അവരെ തിരുത്തുന്നതാണ്. ആ തെറ്റിൽ അങ്ങനെ തന്നെ തുടർന്നു പോകാൻ അല്ലാഹു അനുവദിക്കുകയില്ല, മറിച്ച് അല്ലാഹു അവരെ അപ്പോൾ തന്നെ തിരുത്തുന്നതാണ്. അതാണ് നബിമാരെ കുറിച്ച് മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നത്. എന്നാൽ അവർ ധാരാളം അല്ലാഹുവിനോട് പാപമോചനം തേടിയവരായിരുന്നു. പാപമോചനം അവർ തേടുമ്പോൾ ആ മനസ്സുമായി തന്നെയാണ് പാപമോചനം തേടുക. അല്ലാഹുവിനോടുള്ള ഹക്കിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്, വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന മനസ്സോടെയാണ് അവർ പാപമോചനം തേടുക. അല്ലാതെ ഞാൻ എല്ലാം തികഞ്ഞയാളാണ് എന്ന രൂപത്തിലല്ല. അതാണ് പാപമോചനം തേടുമ്പോൾ ആ മനസ്സാണ് നമുക്ക് വേണ്ടത്. അബൂ ലഖ ബിൻ അമതിക അലൈ വഅബൂ വിദംബി, നീ എനിക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെല്ലാം ഞാനിതാ സമ്മതിക്കുന്നു. അബൂ വിദംബി, എന്റെ തെറ്റുകളും റബ്ബെ ഞാനിതാ സമ്മതിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മിലുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണ്. ഒന്ന് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തത് ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുക എന്നത്. മൂന്ന് കാര്യങ്ങൾ ഉൻവാനു സഅദ, വിജയത്തിന്റെ അടയാളമാണ്, വിജയത്തിലേക്കുള്ള വഴിയാണ്. ഒന്നെന്താണ്? ഇതാ നിനക്ക് സന്തോഷകരമായ വല്ല കാര്യങ്ങളും ലഭിച്ചാൽ നീ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുക. ഇത് അതിയ ശക്കർ വൈദബ്തുലിയ സബർ, പരീക്ഷിക്കപ്പെട്ടാൽ ക്ഷമിക്കുക. വൈദ അദ്നബ ഇസ്തഗ്ഫാർ, തെറ്റുപറ്റിയാൽ പാപമോചനത്തേടുക. സൗഭാഗ്യത്തിന്റെ മാനദണ്ഡമാണ് ഈ മൂന്ന് കാര്യങ്ങൾ. നമുക്ക് എന്തെങ്കിലും സന്തോഷകരമായ കാര്യം ലഭിച്ചാൽ അള്ളാഹു ശുക്ർ ചെയ്യുക. എങ്ങനെയാണ് ശുക്ർ? അനുഗ്രഹം തിരിച്ചറിയുക, നാവുകൊണ്ടും ഹൃദയം കൊണ്ടും അൽഹംദുലില്ലാ എന്ന് പറയുക. അള്ളാഹു തന്ന അനുഗ്രഹം അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ മാത്രം ഉപയോഗിക്കുക. ഒഴിവ് സമയം, ഈ ജീവിതം അള്ളാഹു തന്ന അനുഗ്രഹമല്ലേ, ശുക്ർ അതിനെങ്ങനെയാണ് ശുക്ർ കാണിക്കേണ്ടത്? ആ സമയം ആ ജീവിതം അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിൽ ഉപയോഗിക്കുന്നവൻ നന്ദി കേടാണ് കാണിക്കുന്നത്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന വഴിയിൽ ഉപയോഗിക്കുക. പ്രയാസകരമായ വല്ലതും വന്നാൽ ക്ഷമ കൈക്കൊള്ളുക. അള്ളാഹു നമുക്ക് എവർക്കും ആഫിയത്ത് നൽകുമാറാകട്ടെ. പല മുൻഗാമികളും പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ പരീക്ഷിക്കപ്പെട്ട് ക്ഷമിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം എനിക്ക് അള്ളാഹു ആഫിയത്ത് നിന്ന് ഞാൻ ശുക്ര കാണിക്കുന്നതാണ്. ആഫിയത്ത് തന്ന എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം തന്ന് സൗഖ്യം തന്ന് ബുദ്ധിമുട്ടിലൊന്നും പെടാതെ ശുക്ർ ചെയ്ത് മുന്നോട്ട് പോകാൻ ആണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. കാരണം നമ്മിൽ പലരുടെയും സ്ഥിതി എന്താണ്? പരീക്ഷിക്കപ്പെട്ടാൽ ചിലപ്പോൾ ഈ പറയുന്ന ഇരിക്കുന്ന അവസ്ഥയിലായിരിക്കുകയില്ല നമ്മൾ. നമ്മുടെ സബർ പൊട്ടിപ്പോകും, നമ്മുടെ വാക്കുകൾ മോശമായി പോകും, നമ്മുടെ ഹൃദയം അള്ളാഹുവിനെ കുറിച്ച് മോശമായി അത് ചിന്തിച്ചേക്കും. നഊദു ബില്ലാഹ്. അതുകൊണ്ട് അള്ളാഹു നമ്മളെ അങ്ങനെ നമ്മുടെ തനി നിറം പുറത്താക്കാതെ അള്ളാഹു നമ്മെ കാക്കട്ടെ. അബുൽ ഖയ്യിം റഹിമഹുള്ളാ അദ്ദേഹം ദുആ ചെയ്തൊരു ദുആ ആണത്. അള്ളാഹു നമ്മെ പരീക്ഷണങ്ങൾ കൊണ്ട് വഷളാക്കാതിരിക്കട്ടെ, മറിച്ച് അള്ളാഹു ആഫിയത്ത് നമുക്ക് നിലനിർത്തി തരുമാറാക്കട്ടെ. അബദ്ധങ്ങൾ സംഭവിച്ചാൽ പാപമോചനം തേടുക. പാപമോചനം തേടുക എന്നത് വളരെ മഹത്തായ കാര്യമാണ്. ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാർ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ ഖൈറും വരുത്തിവെക്കും. നിങ്ങൾ കേട്ടിട്ടില്ലേ, തിന്മകളാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് കാരണം. ശരി, എങ്കിൽ പ്രയാസങ്ങൾ നീങ്ങുവാനുള്ള മാർഗം എന്താ? ഇസ്തിഗ്ഫാർ, പാപമോചനം. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ മഗ്ഫിറത്താണ് നമുക്ക് ലഭിക്കുക. പാപമോചനം അതാണ് നമ്മൾ തേടുന്നത്. അവന്റെ മഗ്ഫിറത്ത് നമ്മൾ തേടുകയാണ് ഇസ്തിഗ്ഫാറിലൂടെ. അള്ളാഹു മഗ്ഫിറത്ത് നൽകിയാൽ, അള്ളാഹു കൊടുത്താൽ അവൻ രക്ഷപ്പെട്ടു. അതുപോലെ തന്നെയാണ് ദുനിയാവിലും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുന്നവൻ ലഭിക്കും. ഇമാം അൽ ഹസൻ ബസ്രി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരാൾ വന്നിട്ട് പരാതി പറയുക, സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്, ദാരിദ്ര്യത്തിലാണ്. വേറെ ആൾ വന്നിട്ട് മഴയില്ല, ഇങ്ങനെ മഴയില്ലാത്തത് കൊണ്ടുള്ള വിഷമം പറഞ്ഞു. വേറൊരാൾ കൃഷിയില്ലാത്തതിന്റെ വിഷമം ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞവരോടൊക്കെ ഹസൻ ബസ്രി പറയുന്നത് ഇസ്തഗ്ഫിർ, ഇസ്തഗ്ഫിർ, ഇസ്തഗ്ഫിർ. നീ ഇസ്തിഗ്ഫാർ നടത്തൂ, അള്ളാഹുവിനോട് പാപമോചനം തേടൂ, അള്ളാഹുവിനോട് പാപമോചനം തേടൂ എന്നാണ്. കാരണം എന്താണ്? ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് നോക്കൂ. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞതായി അള്ളാഹു സൂറത്തു നൂഹിൽ പറയുന്നു, ഫഖുൽ തുസ്തഗ്ഫിറു റബ്ബകും ഇന്നഹു കാന ഗഫ്ഫാറ യുർസിലുസ് സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതി വയജ്അൽ ലക്കും അൻഹാറ ഫഖുൽതു ഞാൻ പറഞ്ഞു, ഇസ്തഗ്ഫിറു റബ്ബകും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടൂ. ഇന്നഹു കാന ഗഫ്ഫാറ, അവൻ ഏറെ പുറത്തു തരുന്നവനാണ്. അങ്ങനെ തേടിയാൽ എങ്കിൽ അവൻ നിങ്ങൾക്ക് മുകളിൽ നിന്ന് മഴ വർഷിപ്പ് സമൃദ്ധമായി മഴ വർഷിപ്പിച്ചു തരും. അവിടെ യുർസീലു എന്നല്ല നമ്മൾ ഓതുന്നത്, ലമ്മല്ല, പിന്നെയോ യുർസീലിസ്സമ കെസർ കൊടുത്തിട്ടാണ് ഓതുന്നത്. കാരണം അവിടെ സുക്കൂനാണ് യഥാർത്ഥത്തിൽ, അതുകൊണ്ടാണ് കെസർ കൊടുത്ത് ഓതുന്നത്. എന്താണ് അവിടെ സുക്കൂൻ വന്നത്? ഭാഷയിലെ നിയമപ്രകാരം അവിടെ അതൊരു ഷർത്തിന്റെ ജവാബാണ്, അഥവാ ഒരു നിബന്ധന പറഞ്ഞു. എന്താണ് നിബന്ധന? പാപമോചനം തേടാ. ആ നിബന്ധന പൂർത്തിയാക്കിയാൽ അതിനുള്ള ജവാബാണ് എന്ത്? യുർസിലുസ് സമാ അലൈക്കും മിദ്റാറ, മുകളിൽ നിന്ന് അവൻ സമൃദ്ധമായി നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. മാത്രമോ, വയുംദിദുക്കും, അവൻ നിങ്ങൾക്ക് ശക്തിയേകും, നിങ്ങൾക്ക് സഹായമേകും. ബി അംവാലിൻ വബനീൻ, സമ്പത്ത് നൽകിക്കൊണ്ട്, സമ്പത്ത് നൽകിക്കൊണ്ട്. വബനീൻ, മക്കളെ നൽകിക്കൊണ്ട്. വജ്അൽ ലക്കും ജന്നാതിൻ വജ്അൽ ലക്കും അൻഹാറ, നദികളും അതുപോലെ തോട്ടങ്ങളും നിങ്ങൾക്ക് ഏർപ്പെടുത്തി തന്നുകൊണ്ട്. എന്താണ് വഴി? ഇസ്തിഗ്ഫാർ. ഇസ്തിഗ്ഫാർ, ധാരാളമായി ഇസ്തിഗ്ഫാർ നടത്തുക. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ് വഅതൂബു ഇലൈഹി എന്ന് പറയുക. അല്ലെങ്കിൽ ഇസ്തിഗ്ഫാറിന്റെ ഏത് പദപ്രയോഗമാകട്ടെ, റബ്ബിഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, അല്ലാഹുമ്മ ഗഫർലി വർഹംനി ഇന്നക അൻതൽ ഗഫൂറു റഹീം തുടങ്ങിയ വാചകങ്ങൾ സഹാബത്ത് പറയുന്നത് കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മജ്‌ലിസിൽ ഇരുന്നാൽ ഞങ്ങൾ ഒരു മജ്‌ലിസിൽ എണ്ണാറുണ്ടായിരുന്നു 70 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നത് റബ്ബിഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, റബ്ബേ നീ എനിക്ക് പുറത്തു തരണമേ, എന്റെ തൗബ സ്വീകരിക്കണമേ, നീയാണ് ഏറെ തൗബ സ്വീകരിക്കുന്നവൻ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ, പാപമോചനം നൽകുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, തൂബു ഇലല്ലാഹ് വസ്തഗ്ഫിറൂ ഫഇന്നി അതൂബു ഫിൽ യൗമി ഇലൈഹി 100 മറ. ജനങ്ങളെ, അല്ലാഹുവിനോട് പാപമോചനം തേടൂ, അവനിലേക്ക് ഖേദിച്ചു മടങ്ങൂ, തീർച്ചയായും ഞാൻ ഒരു ദിവസം 100 തവണ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നു. അതുകൊണ്ട് ധാരാളമായി പറയുക, റബ്ബിഗ്ഫിർലി വതുബ് അലൈ ഇന്നക അൻത തവ്വാബുൽ ഗഫൂർ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി എന്നിങ്ങനെ ധാരാളമായി മനസ്സിൽ ഓർത്തുകൊണ്ട് പറയുക. അതൊരു ശീലമാക്കുക, ശീലമാക്കുക പാപമോചനം. അല്ലെ, ചില സലഫുകൾ, അവരോട് ചിലർ ചോദിക്കുകയുണ്ടായി, എന്ത് പാപമോചനമാണോ കൂടുതൽ നല്ലത്, അതല്ലാത്ത ബാക്കിയുള്ള ദിക്റുകൾ അതാണോ? അപ്പൊ അവർ പറഞ്ഞു, ഒരു വസ്തുവിൽ മാലിന്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം എന്താണ് വേണ്ടത്? അത് സോപ്പാണ് വേണ്ടത് അല്ലേ, പിന്നെയാണ് അതിന് സുഗന്ധം പൂശേണ്ടത്. മാലിന്യത്തിന് പുറത്ത് ഈ സുഗന്ധം പൂശുവോ? ഇല്ല, അതിന് സോപ്പാണ് ആവശ്യം, തുടച്ചു വൃത്തിയാക്കണം, എന്നിട്ടാണ് സുഗന്ധം പുരട്ടേണ്ടത് എന്ന് പറഞ്ഞതുപോലെ, പാപികളായ ആളുകൾക്ക് ഏറ്റവും ആവശ്യം എന്താ? ഇസ്തിഗ്ഫാറാണ്. ഇസ്തിഗ്ഫാറാണ് ശരി, അതിനോടൊപ്പം ബാക്കിയുള്ള ദിക്റുകൾ വർദ്ധിപ്പിക്കുക, അതും പാപമോചനത്തിന് കാരണമാണ്, അതും പാപമോചനത്തിന് കാരണമാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അതുപോലെ സഹോദരങ്ങളെ, നമ്മുടെ തെറ്റുകൾ ഓർത്തെടുക്കുക, എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുക. പല തെറ്റുകളും നമ്മൾ തന്നെ മറന്നിട്ടുണ്ടാവും, അള്ളാഹു മറക്കുമോ? ഇല്ല. ശരി, നമുക്ക് എല്ലാം ഓർക്കാൻ കഴിയണമെന്നില്ല, എല്ലാ പാപത്തു നിന്നും പാപമോചനം തേടാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയില്ലേ, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹ് ദിഖഹു വജില്ലഹ് വഅവലഹു വആഖിറഹ് വഅലാനിയതഹു വസിറഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ, അല്ലാഹുമ്മ ഗ്ഫിർലി, അല്ലാഹു എനിക്ക് പുറത്തു തരണമേ, അല്ലാഹുമ്മ ഗ്ഫിർലി ദംബി കുല്ലഹ്, അല്ലാഹു എന്റെ എല്ലാ പാപവും നീ എനിക്ക് പുറത്തു തരണമേ, ദിഖഹു വജില്ലഹ് എന്റെ ചെറിയ പാപവും വലിയ പാപവും, വഅവലഹു വആഖിറഹ് ആദ്യത്തെ പാപവും അവസാനത്തെ പാപവും, വഅലാനിയതഹു വസിറഹ് പരസ്യമായി ചെയ്തതും രഹസ്യമായി ചെയ്തതും. നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ദുആ അല്ലെ, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത അത്തഹിയാത്തിൽ തശഹ്ഹുദിനും സലാത്തിനും ശേഷം ചൊല്ലാനുള്ള ദുആ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്ത സഹീഹായ ഹദീസിലുണ്ട്. നമ്മൾ പലരും മദ്രസയിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അലൻതു വമാ സറഫ്തു വമാ അൻത അലമു ബിഹി മിന്നി. ആ ദുആ സ്കാരത്തിലല്ലാത്തപ്പോഴും ചൊല്ലാം, യാതൊരു പ്രശ്നവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തേടിയിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖതീഅതി വ ഇസ്റാഫി ഫി അംരി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ജിദ്ദി വ ഹസ്ലി വ ഖതഇ വ അംദി വ കുല്ലു ദാലിക ഇൻദി, അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖതീഅതി, അല്ലാഹു എന്റെ അബദ്ധം നീ എനിക്ക് പുറത്തു തരണമേ, എന്റെ കാര്യത്തിൽ സംഭവിച്ച അതിരി കവിച്ചലുകൾ, അല്ലാഹുമ്മ ഗ്ഫിർ ലി ജിദ്ദി, അല്ലാഹു ഞാൻ ഗൗരവത്തിൽ ചെയ്തതും, വ ഹസ്ലി ഞാൻ തമാശക്ക് ചെയ്തതും, വ ഖതഇ ഞാൻ അബദ്ധത്തിൽ ചെയ്തു പോയതും, വഅംദി ഞാൻ കരുതി കൂട്ടി ചെയ്തതും, വകുല്ലു ദാലിക ഇന്ദി അല്ലാഹു ഇതൊക്കെ എന്റെ പക്കലുണ്ട്, ഇതെല്ലാം എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഗ്ഫിർ ലി മാ ഖദ്ദംതു വമാ അഖർതു, അല്ലാഹു ഞാൻ നേരത്തെ ചെയ്തതും ഞാൻ മുന്തിച്ചു ചെയ്തതും പിന്തിച്ചു ചെയ്തതും, വമാ അസ്റർതു വമാ അലൻതു ഞാൻ രഹസ്യമായി ചെയ്തതും പരസ്യമായി ചെയ്തതും, വമാ അൻത അലമു ബിഹി മിന്നി നീ എന്നിൽ നിന്ന് അറിയുന്നതും, നീ എനിക്ക് പുറത്തു തരണമേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ദുആകളിൽ ഒന്നാണ് അസ്തഗ്ഫിറുല്ലാഹ അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി, മറ്റൊരു ദുആ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറി ഓടിയ ആളാണെങ്കിലും ഈ ദുആ, ഈ പാപമോചന പ്രാർത്ഥന തേടിയാൽ അവൻ അള്ള പുറത്തു കൊടുക്കും. യുദ്ധത്തിൽ നിന്ന് പിന്മാറി പോവുക എന്നത് ഏഴ് വൻപാപങ്ങളിൽ ഒന്നാണ്. അപ്പോൾ വൻപാപങ്ങൾ വരെ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന വാക്കാണിതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ്. അസ്തഗ്ഫിറുല്ലാഹ് അല്ലദി ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യൽ ഖയ്യൂം. ചില ഖിറാഅത്തിൽ അൽ ഹയ്യുൽ ഖയ്യൂം എന്നുമുണ്ട്, പക്ഷെ കൂടുതൽ ശരി അൽ ഹയ്യ അൽ ഖയ്യൂം എന്ന ഫത്ഹ ആണ് ഇവിടെ കൂടുതൽ ശരി. ഈ ദുആയിൽ ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലമ്മാണ് അവിടെ. അസ്തഗ്ഫിറുല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യൽ ഖയ്യൂം വഅതുബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ പാപമോചനം തേടുന്നു. അല്ലദി ലാ ഇലാഹ ഇല്ലാഹു, ഏതൊരു അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധനക്ക് അർഹനയില്ലയോ ആ അല്ലാഹുവിനോട്. അൽ ഹയ്യൽ ഖയ്യൂം, എന്നും ജീവിച്ചിരിക്കുന്ന എല്ലാം നിയന്ത്രിക്കുന്ന അല്ലാഹുവിനോട്. വഅതുബു ഇലൈഹി, അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുകയും ചെയ്യുന്നു. അസ്തഗ്ഫിറുല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ അല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. ആ ദുആ ചെയ്യാം. അതല്ലാതെ റബ്ബി ഗ്ഫിർ ലി വതുബ് അലൈ എന്ന് തേടാം. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്ന് തേടാം അല്ലേ. അല്ലാഹുമ്മ എന്ന് വന്നാൽ അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക എന്നാണ് ക്യാഫാണ് വേണ്ടത്. എന്തു പറഞ്ഞ അള്ളാഹുമ്മ എന്ന് വിളിച്ചാൽ അള്ളാഹുവിനെ വിളിക്കുകയാണ്. അസ്തഗ്ഫിറുല്ലാഹ എന്ന് പറഞ്ഞാൽ വഅതൂബു ഇലൈഹി, അവിടെ അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി. എന്നാൽ അള്ളാഹുമ്മ എന്ന് വിളിച്ചിട്ടാണെങ്കിലോ അള്ളാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക, അള്ളാഹുവേ നിന്നോട് ഞാൻ പാപമോചനം തേടുന്നു, നിന്നോട് ഞാൻ തൗബ ചോദിക്കുന്നു. മറ്റേതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിനോട് ഞാൻ ഇസ്തിഗ്ഫാർ തേടുന്നു. അപ്പോൾ വഅതൂബു ഇലൈഹി, അവനോട് ഞാൻ തൗബ ചോദിക്കുന്നു, അവനിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. ഇങ്ങനെ സഹോദരങ്ങൾ, ഇസ്തിഗ്ഫാറിന്റെ വാചകങ്ങൾ ധാരാളമായി നാം ചൊല്ലുക, ധാരാളമായി അള്ളാഹുവിനോട് പാപമോചനം തേടുക. ഹൂദ അലൈഹി സ്വലാത്തു വസ്സലാം ജനങ്ങളോട് പറഞ്ഞത് അള്ളാഹു പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു എടുത്തു പറഞ്ഞിരിക്കുന്നു സൂറത്ത് ഹൂദിൽ എന്താണ്? وَيَا قَوْمِ اسْتَغْفِرُوا رَبَّكُمْ ثُمَّ تُوبُوا إِلَيْهِ يُرْسِلِ السَّمَاءَ عَلَيْكُمْ مِدْرَارًا. നൂഹ് നബി പറഞ്ഞ അതേ വാക്ക്, ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനം തേടൂ, അതുപോലെ അവരിലേക്ക് ഖേദിച്ചു മടങ്ങൂ, അവൻ ആകാശത്ത് നിന്ന് സമൃദ്ധമായി നിങ്ങൾക്ക് മഴ വർഷിപ്പിച്ചു തരും. وَيَزِدُكُمْ قُوَّةً إِلَى قُوَّتِكُمْ, നിങ്ങളുടെ ശക്തിക്ക് പുറമേ അള്ളാഹു നിങ്ങൾക്ക് ശക്തി നൽകും. ഖുവ്വത്തിനുള്ള കാരണമാണ് ഇസ്തിഗ്ഫാർ. നോക്കണം, അതുപോലെ അല്ലാഹു റബ്ബുൽ ആലമീൻ അവന്റെ ശിക്ഷ നമുക്ക് ഇറങ്ങാതിരിക്കാനുള്ള കാരണമാണെന്ത്? ഇസ്തിഗ്ഫാർ. വമാ കാന അല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അവർ പാപമോചനം തേടിക്കൊണ്ടിരിക്കുക അല്ലാഹു അവരെ ശിക്ഷിക്കുകയില്ല. അല്ലാഹുവിന്റെ അജാബ് ഇറങ്ങാതിരിക്കാനുള്ള വഴിയാണെന്ത്? ഇസ്തിഗ്ഫാർ, പാപമോചനം തേടുക, പാപമോചനം തേടുക എന്നത്. ഇങ്ങനെ ധാരാളം സഹോദരങ്ങളെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഒരു മഹത്തായ പുണ്യകർമ്മമാണ് ഇസ്തിഗ്ഫാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്ക് നോക്കൂ, തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. തൂബ, മംഗളങ്ങൾ, ആശംസകൾ. സ്വർഗത്തിലെ ഒരു വൃക്ഷത്തിന്റെ പേര് തൂബ എന്നാണെന്ന് ഹദീസുകളിൽ കാണാം. തൂബ ആണുള്ളത് ആർക്ക്? ലിമൻ വജദ ഫീ സഹീഫതിഹി, ആരാണോ തന്റെ അമലുകളുടെ ഏടിൽ, നാളെ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഏട്, അതിലാരാണോ കണ്ടത് ഇസ്തിഗ്ഫാറൻ കസീറ, ധാരാളം ഇസ്തിഗ്ഫാർ ഒരുവനെ നാളെ പരലോകത്ത് തന്റെ ഏട് നോക്കിയാൽ കാണാൻ കഴിയുമെങ്കിൽ അവനാണ് എല്ലാ ആശംസകളും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. എത്ര നല്ല ഹദീസ്! തൂബ ലിമൻ വജദ ഫീ സഹീഫതിഹി ഇസ്തിഗ്ഫാറൻ കസീറ. മുഅ്മിനുകളുടെ സ്വഭാവമാണ്, അവ അബദ്ധം പറ്റിയാൽ വേഗം തൗബ ചെയ്യും, ഇസ്തിഗ്ഫാർ നടത്തും. പ്രത്യേകിച്ച് ഒരു തെറ്റ് സംഭവിച്ചു പോയാൽ വേഗം അതിനെ തുടർന്ന് നന്മ ചെയ്യിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ മസ്തതഅത, നീ അല്ലാഹുവിനെ നിനക്ക് സാധിക്കുന്ന അത്രയും സൂക്ഷിക്കുക. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ, ഒരു അബദ്ധം സംഭവിച്ചു പോയാൽ, തെറ്റുപറ്റിയാൽ അതിനെ തുടർന്ന് ഒരു നന്മ ചെയ്യുക, ആ നന്മ ഈ തിന്മയെ മായ്ച്ചു കളയും. വഖാലിഖുൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുകയും ചെയ്യുക. മൂന്ന് കാര്യങ്ങൾ ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊരുവൻ മുറുകെ പിടിച്ചാൽ അവൻ വിജയിച്ചു. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തോട് ഒരാൾ ഒരു വസീയത്ത് ചോദിച്ചു, ഒരു വസീയത്ത്, ഒരു ഉപദേശം. ആ വസീയത്ത് ഒരു കിതാബായി നമുക്കിത് വായിക്കാൻ കിട്ടും. അൽ വസീയത്തു സുഗറ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒരു വസീയത്ത്, വസീയത്തു സുഗറ. അതിൽ അദ്ദേഹം കൊടുത്ത വസീയത്തുകളിൽ കാണാം ഇത്, ഈ ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി ഹദീസ്. എന്താണത്? തഖില്ലാഹ മസ്തതഅത, നീ നിനക്ക് സാധിക്കുന്ന അത്ര തഖ്വ പാലിക്ക പരമാവധി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. പ്രത്യേകിച്ച് ഒരു തിന്മ സംഭവിച്ചാൽ അതിനെ തുടർന്നൊരു നന്മ ചെയ്യുക, ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക. മൂന്ന് കാര്യം: അള്ളാഹുവിനെ സൂക്ഷിക്കുക, തിന്മ സംഭവിച്ചാൽ ഉടനെ നന്മ ചെയ്യുക, അത് ആ തിന്മയെ മായ്ച്ചു കളയും, ജനങ്ങളോട് സൽസ്വഭാവത്തിൽ പെരുമാറുക. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു മുഅ്മിനുകളുടെ സ്വഭാവമായി പറഞ്ഞതാണ്: والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب الا الله ولم يصروا على ما فعلوا وهم يعلمون. അവരൊരു മോശമായ പ്രവൃത്തി പ്രവർത്തിച്ചു പോയാൽ അള്ളാഹുവിനെ ഓർക്കുകയും പാപമോചനം തേടുകയും ചെയ്യും. പാപങ്ങൾ പൊറുക്കാൻ അള്ളാഹു അല്ലാതെ ആരുണ്ട്? അറിഞ്ഞുകൊണ്ട് അവർ തെറ്റിൽ തന്നെ തുടരുകയില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ബിൻ കസീർ പറഞ്ഞു, നാല് ഖുലഫാഉ റാസിദുകൾ ഉദ്ധരിച്ച ഹദീസാണ്. ഒരു മുഅ്മിൻ ഒരു തെറ്റ് ചെയ്തു പോയാൽ അവൻ നന്നായി വുദു ചെയ്യുകയും രണ്ടരക്കാത്ത് നിസ്കരിക്കുകയും എന്നിട്ട് അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ അള്ളാഹു പൊറുത്തു കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തിന്മ സംഭവിച്ചു പോയാൽ ഉടനൊരു നന്മ ചെയ്യാൻ ശ്രമിക്കുക. നന്മകളിൽ ഏറ്റവും നല്ലത് ഏതാണ്? നിസ്കാരമാണ്. നിസ്കാരമാണ് എന്തെങ്കിലും ഒരു നന്മ, ഒരു ദിക്റെങ്കിലും നീ ചൊല്ലുക. അതുപോലെ സദഖ കൊടുക്കാൻ ശ്രമിക്കുക. സദഖ അത് അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് നമുക്ക് രക്ഷ തേടിത്തരുന്ന, അള്ളാഹുവിന്റെ കോപത്തെ കെടുത്തി കളയുന്ന കാര്യമാണെന്ത് സദഖ എന്ന് പറയുന്നത്. കൊബാഗ്നിയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന വലിയ നന്മകളിൽപ്പെട്ടതാണ് സദഖ എന്നത്. എന്തെങ്കിലും നന്മ, അല്ലെങ്കിൽ ഒരു ദിക്റാകട്ടെ, നിസ്കാരമാകട്ടെ, തിന്മ സംഭവിച്ചു പോയാൽ അത് മായ്ച്ചു കളയാൻ പോന്ന നന്മ ചെയ്യാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. റുഖുഉയുടെ ഈ ആയത്തിൽ മറ്റൊരു കാര്യം അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, വസ്തഗ്ഫിർ ലിദംബിക, ബാക്കി എന്താണ്? വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഅ്മിനുകൾക്കും അഥവാ മുഅ്മിനുകളായ പുരുഷന്മാർക്കും മുഅ്മിനുകളായ സ്ത്രീകൾക്കും വേണ്ടി നീ പാപമോചനം തേടുക. വല്ലാഹു യഅലമു മുതഖല്ലബകും വമസ്വാകും, നിങ്ങൾ ചലിക്കുന്ന സ്ഥലവും നിങ്ങളുടെ പോക്കും വരവും നിങ്ങൾ അടങ്ങുന്ന സ്ഥലവും അല്ലാഹു അറിയുന്നു. ദുനിയാവിൽ നമ്മുടെ ചലം അറിയുന്നു, നമ്മളെവിടെയാണ് കിടന്നുറങ്ങുന്നത് അള്ളാഹുനറിയാം, നമ്മളെവിടെയാണ് ജീവിക്കുക, എവിടെയാണ് നമ്മൾ മരിച്ചു കിടക്കുക അള്ളാഹുനറിയ, ഏതവസ്ഥയിലും റബ്ബ് നമ്മെ അറിയുന്നു. ഇവിടെ മുഅ്മിനുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാറ് നടത്തുക, അത് നോക്കുക, നബിമാരുടെ സുന്നത്താണത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ ആയി സൂറത്ത് നൂഹിലെ അവസാനത്തെ ആയത്തിൽ നമുക്ക് കാണാം അല്ലേ, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽമുഅ്മിനീന വൽമുഅ്മിനാത്ത്. അള്ളാഹുവിനോട് മുഅ്മിനുകൾക്കും മുഅ്മിനുകളായ പുരുഷന്മാർക്കും വേണ്ടി നൂഹ് നബി പാപമോചനം തേടി. അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞിട്ടുള്ളത്, നീ മുഅ്മിനാണോ നൂഹ് നബി നിനക്ക് വേണ്ടി പാപമോചനം തേടിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ നബിയായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നീ മുഅ്മിനാണെങ്കിൽ. എത്ര വലിയ ഭാഗ്യമാണത്! മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, മുഅ്മിനുകൾക്ക് വേണ്ടി ആരെങ്കിലും പാപമോചനം തേടിയാൽ മുഅ്മിനുകളുടെ എണ്ണം എത്രയാണോ അത്രയും നന്മയാണ് ഒരാൾക്ക് രേഖപ്പെടുത്തുക. ഒരാൾ പ്രാർത്ഥിക്കണം, അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുവേ, മുഅ്മിനുകളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, മുസ്ലിമീങ്ങളായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും നീ പുറത്തു കൊടുക്കണമെന്ന് പറഞ്ഞാൽ എത്ര പേരുടെ എണ്ണത്തിനാണ് നന്മ രേഖപ്പെടുത്തപ്പെടുക? അതേതുപോലെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വസല്ലം പറഞ്ഞില്ലേ, മൻ ദഅ ലി അഖീഹി, ഒരാൾ തന്റെ സഹോദരനു വേണ്ടി പ്രാർത്ഥിച്ചു അയാളുടെ അഭാവത്തിൽ, ആ ദുആ ദഅവത്തുൽ മുഅ്മിനി ലി അഖീഹി, ഒരു മുഅ്മിൻ തന്റെ സഹോദരനു വേണ്ടി അവനില്ലാത്ത സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, മുസ്തജാബ, അത് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ്. മാത്രമാണോ, ഇൻദ റാസിഹി മലക്കുൻ മുവക്കൽ, അവന്റെ ശിരസിനരികിൽ ഒരു മലക്ക് ഉണ്ട്, ഏൽപ്പിക്കപ്പെട്ട മലക്കാണ്. ഈ ദുആ ചെയ്യുമ്പോഴെല്ലാം മലക്ക് പറയും ആമീൻ വലക ബിമിസൽ, ആമീൻ നിനക്കും അതുപോലെ ഉണ്ടാകട്ടെ. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ പ്രാർത്ഥിക്കുന്നു, അതാണ് ആമീൻ. അതുപോലെ ദുആ ചെയ്ത ആൾക്ക് വേണ്ടി വീണ്ടും മലക്ക് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ആടെ മുഅ്മിനുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തിയാൽ, അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മുഅ്മിനുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്താൻ, പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടുന്ന കാലത്ത് അള്ളാഹു നമ്മിൽ ഒരാളുടെ പ്രാർത്ഥന സ്വീകരിച്ച് അള്ളാഹു നമ്മിലെ പാപികൾക്ക് പുറത്തു കൊടുത്താൽ അതിന്റെ ഖൈർ എല്ലാവർക്കുമാണ്, അതിന്റെ നന്മ എല്ലാവർക്കുമാണ് ലഭിക്കുക. അതുകൊണ്ട് ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കുക, നമുക്ക് വേണ്ടിയും മുഅ്മിനുകളായ ആളുകൾക്ക് വേണ്ടിയും പാപമോചനം തേടുക. അള്ളാഹു ഏതവസ്ഥയിലും നമ്മെ അറിയുന്നു എന്ന് മനസ്സിലാക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. ربنا تقبل منا انك انت السميع العليم. صلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى اله واصحابه اجمعين. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. السلام عليكم ورحمه الله وبركاته.